മീനു തുടർച്ചയായി വിളിക്കുന്നത് കേട്ട് വെപ്രാളത്തോടെ അവൻ കതക് തുറന്നു.
മോനെ, അത് അത് പിന്നെ
കരച്ചിലിൽ മുങ്ങി അവളുടെ വാക്കുകൾ ഇടറി.
പറയെടുത്തി എന്താ? മോനെ, രേവതി കുഞ്ഞമ്മ പോയി.
ഒരു നിമിഷം അവന്റെ ഹൃദയം നിലച്ച പോലെ തോന്നി.
എന്താണ് ചേച്ചി പറയുന്നത്? എങ്ങനെയാ സംഭവിച്ച്?
ആരോ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു.
ഒന്നും അറിഞ്ഞൂടാ മോനെ, മുത്തശ്ശിയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ചിറ്റയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി വിളിച്ച ഓട്ടോ ഓടിച്ചാണെന്ന അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ആരോ ഇരുകൈകളും തലയിൽ ഊന്നി താഴേക്കിരുന്നു. ആരോഹി അറിഞ്ഞോ?
എനിക്കറിഞ്ഞൂടാ, അവളിത് എങ്ങനെ സഹിക്കും? എന്ത് ചെയ്യുപ്പോ?
മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആരോ മീനുവിനെയും വിളിച്ചുകൊണ്ട് താഴേക്ക് പോയി. തുളസിയും നീരവും ഗൗരവും എല്ലാം ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു.
ദാ എന്താ ചെയ്യാ, ആരോഹി അറിയിക്കണ്ടേ? അവിടേക്കൊന്ന് പോവേം വേണം.
നീരവ് ആരവിനെ നോക്കി.
ചേട്ടാ, നിങ്ങളെല്ലാവരും ഒരു കാറിൽ പോയിക്കോ, ഞാൻ ആരോഹിയെ വിളിച്ചുകൊണ്ട് വന്നോളാം. എല്ലാവരെയും ഒരുമിച്ച് കണ്ട ചിലപ്പോൾ അവൾക്ക് സംശയം തോന്നും. വഴി ഞാൻ പറഞ്ഞുതരാം.
ആ, അങ്ങനെ മതി, കുഞ്ഞിപ്പോ ഒന്നും അറിയണ്ട.
ആരവിന്റെ തീരുമാനം ശരിവെക്കുന്ന പോലെ തുളസി പറഞ്ഞു. കോളേജ് ഹോസ്റ്റലിൽ തന്റെ മുറിയിൽ ബുക്ക് തുറന്ന് മുന്നിൽ വെച്ച് കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു ആരോഹി. മനസ്സെന്തെന്നില്ലാതെ നീറുന്ന പോലെ അവൾക്ക് തോന്നി. പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത പോലെ ഒരു കാരണവുമില്ലാതെ മനസ്സ് വേദനിക്കുന്നു. മുത്തശ്ശി ഒന്ന് വിളിച്ചാലോ? വേണ്ട, ചിലപ്പോൾ അവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പ്രശ്നമാവും, അവൾ സ്വയം ആശ്വസിച്ചു. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ദേവിൻ്റെ കോൾ വന്നത്.
ആരു, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്.
എന്താ ദേവേട്ടാ?
അത്, ഇനി നിന്റെ പഠനം കഴിയുന്നവരെ ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല. ഫൈനൽ ഇയർ എക്സാം കഴിയുമ്പോൾ ഞാൻ വരും, നിന്നെ വിളിക്കാനായി.
ദേവിൻ്റെ വാക്കുകൾ അവളിൽ അത്ഭുതം സൃഷ്ടിച്ചു.
മനസ്സിലായില്ല എനിക്ക്. ഇതിൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്ന ആരോഹി, നിനക്ക് നിന്റെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളില്ലേ? അതുപോലെ എനിക്കുമുണ്ട്. അത് നേടാൻ വേണ്ടി നമ്മൾ തൽക്കാലം പിരിയുന്നു. ഇനി ഒരു വർഷം, അടുത്ത വർഷം നിന്റെ അവസാന പരീക്ഷയും കഴിയുമ്പോൾ ഞാൻ വരും, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനായി. അതുവരെ നീ എനിക്ക് വേണ്ടി നോക്കി നിൽക്കണം.
ഓക്കെ, അത്രയും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. ആരോഹി ഒന്നും മിണ്ടാതെ ഇരുന്നിടത്ത് എഴുന്നേറ്റ് ജനാലക്കരികിൽ പോയി നിന്നു. എല്ലാം എൻ്റെ തെറ്റാണ്, ഒരിക്കലും പ്രണയിക്കരുതായിരുന്നു. കത്തിലൂടെ സ്നേഹിച്ച ആളല്ലേ നേരിട്ട് വന്നതെന്ന് പലപ്പോഴും തോന്നും. അന്നേരം ഒരു ആശ്വാസമാണ്, എൻ്റെ സഖാവ് ഇതല്ല എന്നോർത്ത്, ഇങ്ങനെയുള്ള വ്യക്തിത്വമല്ല എന്നോർത്ത്. എങ്കിലും കത്തിലെ ഓരോ വരികളും മനഃപ്പാഠം പഠിച്ചതുപോലെ പറയുമ്പോൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും, ഇത് തന്നെയാണ് എൻ്റെ സഖാവെന്ന്. ഒരുപാട് പരീക്ഷണങ്ങൾക്കിടയിലുള്ള ഒരു ജീവിതം. അറിവായ നിമിഷം മുതൽ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പലപ്പോഴും ജീവനൊടുക്കിയാലോ എന്ന് ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് എന്നെ അകറ്റുന്നത് അമ്മയുടെയും മുത്തശ്ശിയുടെയും മുഖമാണ്. അതെ, അവർ മാത്രം മതി എൻ്റെ ജീവിതത്തിൽ, വേറെ ആരും വേണ്ട. ആരോഹ്യ മനസ്സിലോരോ കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടി. അവളുടെ ഫോൺ വീണ്ടും ചിലച്ചു. ദേവാവും എന്ന് കരുതി അവൾ നോക്കിയില്ല. എങ്കിലും അപ്പോഴുണ്ടായ ഉൾപ്രേരണയാൽ അവൾ ടേബിളിനടുത്തേക്ക് നടന്നു. ആരവിൻ്റെ നമ്പർ തെളിഞ്ഞതും അവൾ ആകാംക്ഷയോടെ ഫോൺ എടുത്തു.
ആരോഹി, ഞാൻ ഹോസ്റ്റലിന് താഴെയുണ്ട്, നീ വെളിയിൽ പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സ് എടുത്തോണ്ട് വാ, പെട്ടെന്ന് വേണം.
അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവൻ ഫോൺ കട്ട് ചെയ്തു. ആരോഹി താഴേക്ക് ചെന്നപ്പോൾ ഹോസ്റ്റൽ വാർഡനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരവ്.
പോവാം.
അവളെ കണ്ട ഉടനെ അവൻ ചോദിച്ചു. ആരോഹി ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ആരവിനെ നോക്കി തലയാട്ടി. വാർഡനോട് പറഞ്ഞിട്ട് അവർ രണ്ടും കാറിലേക്ക് കയറി.
എവിടേക്കാണ് ആരോ, എന്താണ് പ്രശ്നം?
കാറിൽ കയറിയ ഉടനെ ആരോഹി ചോദിച്ചു.
ഒന്നുമില്ല ആരോഹി, ഇയാളെ സമാധാനപ്പെട്, ഞാൻ കൊല്ലാൻ കൊണ്ടുപോവുകയല്ല.
ആരോ അവളോട് എന്ത് പറയണമെന്നറിയാതെ വലഞ്ഞു. ആരോഹി ഒന്നും മിണ്ടാതെ വെളിയിലേക്ക് നോക്കിയിരുന്നു. അവൻ്റെ മനസ്സിൽ ആദ്യം മുഴുവൻ ആരോഹിയുടെ റിയാക്ഷൻ ആലോചിച്ചായിരുന്നു. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ആരോ വണ്ടി ഒരു ഹോട്ടലിൽ നിർത്തി. ആരോഹി മയങ്ങി തുടങ്ങിയിരുന്നു. വണ്ടി ഓഫ് ചെയ്തതിനു ശേഷം അവൻ അവളെ നോക്കി. മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടി അവൻ്റെ കൈകളാൽ ഒതുക്കി. അവൻ്റെ കൈകളുടെ സ്പർശനമേറ്റതും ആരോഹി പതിയെ കണ്ണുകൾ തുറന്നു. അവൾ ഉണർന്നതും അവൻ തൻ്റെ കൈകൾ പിൻവലിച്ചു.
എന്താരോ ഇവിടെ?
ആരോഹി ചുറ്റിനും കണ്ണുകൾ ഓടിച്ചു.
ഒന്നുമില്ല, ഇയാളൊന്നും കഴിച്ചാണല്ലോ, അതാ വാ.
ആരോ ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒപ്പം ആരോഹിയും ഇറങ്ങി. ആരോഹി ഒരുപാട് നിർബന്ധിച്ചെങ്കിലും ആരോ ഒന്നും കഴിച്ചില്ല. അവൾ കഴിക്കുന്നതിനിടയിൽ ആരവിൻ്റെ ഫോണിലേക്ക് നീരവിൻ്റെ കോൾ വന്നതും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി. ആരോഹി കൈ കഴുകി വെളിയിലേക്ക് ചെന്നതും കാറിൽ തലയാഴ്ച നിൽക്കുന്ന ആരവിനെയാണ് കണ്ടത്. അവൻ്റെ മുഖം സങ്കടത്താൽ മൂടിയിരുന്നു. ആരോഹിയെ കണ്ടതും അവൻ തൻ്റെ കണ്ണുകൾ തുടച്ച് വിളറിയ ചിരി ചിരിച്ചു.
ആരോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു.
ഇയാൾ കയറ്, നമുക്ക് പോവാം.
ആരോ അവൾക്കിരിക്കാനായി ഡോറ് തുറന്നു കൊടുത്തു. സമയം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി തൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന്. എന്തോ മനസ്സിലൊരാശ്വാസം നിറഞ്ഞു.
ആരോ സർപ്രൈസ് തരാൻ വേണ്ടിയാണെന്ന് അവൾ ആശ്വസിച്ചു. മുത്തശ്ശിയെയും അമ്മയും കാണാനായി അവളുടെ ഉള്ളം തുടിച്ചു.
ഇയാൾക്ക് ഇനി എക്സാം എന്നാണ്?
കുറേ സമയത്തെ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ആരോ ചോദിച്ചു.
3 ദിവസം കഴിഞ്ഞേ ഉള്ളൂ, ശനിയും ഞായറും പിന്നെ തിങ്കളാഴ്ച പബ്ലിക് ഹോളിഡേ അല്ലേ. പഠിച്ചിട്ടുണ്ടോ എല്ലാം?
ഞാൻ അന്നുള്ള അന്ന് തന്നെ പഠിക്കും, പിന്നെ പരീക്ഷയുടെ തലേന്ന് ഒന്ന് റിവേഴ്സ് ചെയ്താൽ മതി. ഒരു പേപ്പർ പോലും മിസ്സാവാൻ പാടില്ല, മിസ്സായാൽ എൻ്റെ സ്വപ്നവും നഷ്ടമാവും.
അവളുടെ വാക്കുകൾ കേട്ട് ഒരേ സമയം ആശ്വാസവും എന്നാൽ ആദ്യം അറിവിനെ മനസ്സിൽ നിറഞ്ഞു. വീട്ടിലേക്കുള്ള വഴിയിൽ ആളുകൾ കൂട്ടം കൂട്ടമായി നടക്കുന്ന കണ്ട് ആരോഹി അറിവിനെ സംശയത്തോടെ നോക്കി.
എന്താരോ, എന്താ പ്രശ്നം?
അതുവരെ സന്തോഷിച്ചിരുന്ന അവളുടെ മനസ്സ് ആകുലപ്പെടാൻ തുടങ്ങി. ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. കൈകൾ തണുത്ത് ഐസ് പോലെയായി. വീടിന് മുറ്റത്തും വഴിയിലും പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളുടെ എണ്ണവും കണ്ട് അവൾ ഭയത്തോടെ അവനെ നോക്കി. തൊണ്ട വറ്റി വരണ്ടതുപോലെ ഉമിനീർ പോലും ഇറങ്ങാത്തതായി അവൾക്ക് തോന്നി. ആരോ വണ്ടി സൈഡിലേക്ക് പാർക്ക് ചെയ്തു. അവൻ ആദ്യമേ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളുടെ ഡോർ തുറന്നു. പതുക്കെ നിസ്സഹായതോടെ അവൾ അവനെ നോക്കി.
വാ.
അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ കൈപിടിച്ച് വണ്ടിയിൽ നിന്നിറക്കി. വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ നാസികത്തുമ്പിലേക്ക് വന്നെത്തിയ കുന്തിരിക്കത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും മണവും അകത്തു നിന്നും കേൾക്കുന്ന കരച്ചിലുകളും അവളുടെ ഭയത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു. ചുറ്റിനു നിൽക്കുന്ന ആളുകളുടെ സഹതാപ കണ്ണുകൾ അവളെ തേടിയെത്തിയപ്പോൾ അവൾ ആരവിൻ്റെ കൈകളിൽ അമർത്തി പിടിച്ചു. അവളെ നോക്കുവാനുള്ള ശേഷിയില്ലാതെ അവൻ തൻ്റെ കൈകളാൽ അവളെ ചുറ്റിനും പൊതിഞ്ഞ് അകത്തേക്ക് നടന്നു. അവർ അകത്തേക്ക് നടക്കുന്നതിനനുസരിച്ച് മുമ്പിൽ നിൽക്കുന്ന ആളുകൾ വഴിമാറി കൊടുത്തിരുന്നു. ആരവിൻ്റെ കുടുംബവും മീനുവിൻ്റെ അമ്മയെയും അച്ഛനെയും ആ കൂട്ടത്തിൽ കണ്ടതും അവളെല്ലാം ഉറപ്പിച്ചു. ദൂരം കുറയുന്നതിനനുസരിച്ച് ആരവിൻ്റെ കൈകളിലെ പിടിത്തവും മുറുകി മുറുകി വന്നു. സ്വീകരണ മുറിയിലെ നടുക്കായി അടുത്തടുത്ത് വെള്ള പുതുപ്പിച്ച് കിടത്തിയിരിക്കുന്ന 2 രൂപങ്ങൾ കണ്ടതും അവൾ അവൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് ഊർന്നുപോയി. പൂർണ്ണമായും താഴേക്ക് വീഴുന്നതിന് മുമ്പ് അവൻ അവളെ പിടിച്ചുയർത്തി. ഒന്നും വിശ്വസിക്കാനാവാതെ അവൾ ആരവിനെയും എല്ലാവരെയും മാറി മാറി നോക്കി.
എന്തു പറ്റിയതാണ്? ആക്സിഡന്റ്. അമ്മയുമായിട്ട് ഹോസ്പിറ്റലിൽ പോയ ഓട്ടോ ഇടിച്ചു.
അവൾ അവൻ്റെ കൈകൾ തട്ടിമാറ്റി മുന്നോട്ട് നടന്നു.
അയ്യോ അയ്യോ, എന്റെ പൊന്നു മോളെ, പോയടി, എല്ലാ പോയടി.
ആരോഹിയെ കണ്ടത് മോടി വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ മാമി സങ്കടം അഭിനയിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൾ രേവതി അമ്മയുടെയും മുത്തശ്ശിയുടെയും മൃതദേഹത്തിനടുത്തായി കരച്ചിൽ അഭിനയിച്ചിരിക്കുന്ന അവളുടെ മാമിനെയും ശരണിനെയും കാണുന്നത്. അവൾ അവരുടെ കൈകൾ തട്ടിമാറ്റി മുന്നോട്ട് പോയി. അവളുടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും കാൽച്ചുവട്ടിലിരുന്നു. ഒരു തുള്ളി കണ്ണീർ പോലും അവളുടെ കണ്ണിൽ നിന്ന് വീണില്ല.
എന്നെ തനിച്ചാക്കി പോയല്ലേ രണ്ടുപേരും.
രണ്ടുപേരുടെയും കാലുകളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറയുന്ന കേട്ട് അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. തുളസി അവളെ പിടിക്കാനായി പോയതും ആരോ തടഞ്ഞു.
വേണ്ട, അവള് കരയണം, കരയട്ടെ.
ആ ഒരു അവസ്ഥയിൽ പോലും ആരോഹിയെ നോക്കി കൊത്തിപ്പറിക്കുന്ന ശരണിന്റെ കണ്ണുകളിലായിരുന്നു ആരവിന്റെ നോട്ടം. തന്റെ കോപത്തെ അടക്കാനായി അവൻ കഴിവതും ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞത് മുതിർന്ന കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നു.
ചടങ്ങുകൾ തുടങ്ങണം, ആൺമക്കളില്ലാത്തോണ്ട് ശരൺ തന്നെ ചെയ്യട്ടെ അല്ലേ?
അവർ ആരോഹിയുടെ അമ്മാവൻ രാജശേഖരനോടായി പറഞ്ഞു.
ആൺമക്കളില്ല എന്നല്ലേ ഉള്ളൂ, ഒരു മകളുണ്ടല്ലോ, അവള് ചടങ്ങ് ചെയ്തോളും.
ആരോ പറഞ്ഞത് കേട്ട് രാജശേഖരനും ഭാര്യയും ശരണും ഒരു ഞെട്ടലോടെ അവനെ നോക്കി.
എന്റെ അമ്മയുടെ മുത്തശ്ശിയുടെ കർമ്മങ്ങൾ ഞാൻ തന്നെ ചെയ്തോളാം.
എല്ലാവരും കേൾക്കിയ ഉച്ചത്തിൽ ആരോഹി പറഞ്ഞത് കേട്ട് ആരോ അഭിമാനത്തോടെ അവളെ നോക്കി. ഈറനോടെ ചുരിദാറിന്റെ മുകളിലായി ഒരു മുണ്ടുടുത്തുകൊണ്ട് ആരോഹി തന്റെ കൺമുന്നിൽ ഒരുക്കിയിരിക്കുന്ന 2 ചിതകളിലേക്കും മാറി മാറി നോക്കി. മനസ്സ് പൊട്ടിത്തകർന്നിരിക്കുകയാണെങ്കിലും ഒരു തുള്ളി കണ്ണീർ അവളുടെ കണ്ണിൽ നിന്ന് വീണില്ല. മരവിച്ച അവസ്ഥയായിരുന്നു. കർമ്മി കയ്യിൽ കൊടുത്ത തീ കൊളുത്തിയ പന്തത്തിലേക്കും 2 ചിതകളിലേക്കും അവൾ മാറി മാറി നോക്കി. വിറക്കുന്ന പാദങ്ങളോടെ 3 വലം വെച്ച് 2 ചിതകളിലേക്കും അവൾ തീ പകർന്നു. പുറകോട്ട് നീങ്ങിയതും അവളുടെ ശരീരം തളർന്നു വീഴുന്നത് പോലെ തോന്നി. താഴേക്ക് വീഴാൻ പോയ അവളെ താങ്ങാനായി ശരൺ അടുത്തു വന്നു. പക്ഷേ അവനേക്കാളും മുമ്പേ ആരോ അവളെ തൻ്റെ കൈകളിലാക്കി. ആരോഹ്യയും എടുത്തുകൊണ്ട് അവൻ വീട്ടിലേക്ക് നടന്നു. അകത്ത് അടുക്കളയോട് ചേർന്ന മുറിയിൽ അവളെ കൊണ്ടുകിടത്തി. തുളസിയും മീനും കൂടി കയറി അവളുടെ ഡ്രസ്സ് മാറ്റി. കുറച്ച് ഉപ്പിട്ട വെള്ളം പതിയെ അവളുടെ വായിലേക്ക് അവർ ഒഴിച്ചു കൊടുത്തു. കുറച്ചു നേരത്തിന് ശേഷം അവൾ തൻ്റെ കണ്ണുകൾ തുറന്നു.
മോളെ, നീ ഒന്ന് കരയടി, അങ്ങനെയെങ്കിലും നിന്റെ വിഷമം മാറട്ടെ, ഇങ്ങനെ എല്ലാം ഉള്ളിൽ വെച്ചിരിക്കാതെ.
തുളസി പതിയെ അവളുടെ തലയിൽ തലോടി.
ആരു, നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഞങ്ങളുടെ കൂടെ വാ.
മീനു അവളുടെ അടുത്തേക്ക് ചെന്നു.
ഞാനിവിടെ ഒറ്റയ്ക്കല്ല മീനു ചേച്ചി, എൻ്റെ അമ്മയും മുത്തശ്ശിയും എൻ്റെ കൂടെയുണ്ട്. അവരിവിടെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടുമില്ല.
മീനു പിന്നെയും അവളോട് പറയാൻ തുടങ്ങിയതും മഞ്ജുള തടഞ്ഞു.
വേണ്ട മോളെ, അവളുടെ അമ്മയുടെയും അമ്മൂമ്മയുടെയും ചിതയാണ് അപ്പുറത്ത് കത്തുന്ന്.
പിന്നെ അവളെങ്ങനെയാ? ചേച്ചി പേടിക്കണ്ട, ഞാൻ നാളെ അങ്ങോട്ട് വന്നോളാം. പക്ഷേ ഇന്ന് രാത്രി എനിക്കിവിടെ നിൽക്കണം.
ആരോഹി അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കടന്നു. ഒഴിഞ്ഞ കോണിൽ മാറി നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശരൺ. ആരോ അവൻ്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടതും അവൻ ഫോൺ കട്ട് ചെയ്തു.
മന്ത്രിപുത്രനല്ലേ മീനുവിൻ്റെ അനിയൻ? പക്ഷേ അവളുടെ അനിയത്തിയോട് ഇത്തിരി ചായവുണ്ടല്ലോ. അല്ല, ഞാൻ സംശയം പറഞ്ഞതാണ്. എന്തായാലും അങ്ങനെ ഒരു ചായവുണ്ടെങ്കിൽ മോനത് നേരെയാക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ മൂടോടെ വെട്ടിക്കളയും. അവളും ഞാനുമായിട്ട് കല്യാണം ഉറപ്പിച്ച പെണ്ണാ.
ശരൺ പറഞ്ഞത് കേട്ട് ആരോ ചിരിച്ചു.
കഴിഞ്ഞോ നിന്റെ ഡയലോഗൊക്കെ? ഡാ മോനെ, നീ എന്നെ പേടിപ്പിക്കാൻ വരരുത് കേട്ടോടാ. കൈ നിവർത്തി ചെപ്പുകുറ്റി വരണം തരാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, സാഹചര്യം മോശമായിപ്പോയി, അതുകൊണ്ടാണ്. ഇനി ഒരിക്കൽ കൂടി നിന്റെ ഈ വൃത്തികെട്ട കണ്ണി കൂടി എൻ്റെ പെണ്ണിനെ നോക്കിയാ, ഈ കണ്ണി കൂടി പിന്നെ നീ ഒന്നും കാണില്ല. എന്നെക്കുറിച്ച് നല്ലപോലെ അറിയണമെങ്കിൽ കൂട്ടുകാരൻ ദേവനോട് ചോദിച്ചാൽ മതി, അവൻ പറഞ്ഞുതരും. പറഞ്ഞത് മനസ്സിലായോടാ നായേ.
അവൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് ആരോ പറഞ്ഞു. രാത്രിയിൽ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും ശരൺ കുടിച്ച് പാമ്പായി ആരോഹിയുടെ അടുത്തേക്ക് ചെന്നു. അടച്ചിട്ടിരിക്കുന്ന കതക് പൊട്ടിപ്പോകുന്ന തരത്തിൽ അവൻ ആഞ്ഞു കൊട്ടിക്കൊണ്ടിരുന്നു. സഹികെട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ കതക് തുറന്നു. കണ്ണും മുഖവും എല്ലാം കരഞ്ഞു വീർത്തിരുന്ന അവളുടെ.
മോളെ, നീ എന്താടി കരുതിയത്? എന്നെ പറ്റിച്ചിട്ട് അവന്റെ കൂടെ പൊറുക്കാന്നോ? നടത്തിലിടി ഞാൻ എണ്ണം നിനക്ക് ശരിക്കറിയാൻ വയ്യാഞ്ഞിട്ടാണ്.
അവൻ അവളുടെ കൊങ്ങക്ക് പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ടിരുന്നു.
കൊല്ലാതെ ഇപ്പോഴല്ല അതിനെ കൊല്ലേണ്ടത്, അത് സമയമാകുമ്പോ നമുക്ക് ചെയ്യാം.
ശരണിന്റെ കയ്യിൽ നിന്ന് അവളെ മോചിപ്പിച്ചുകൊണ്ട് രാജശേഖരൻ പറഞ്ഞു. ആരോഹി ആശ്വാസത്തോടെ കട്ടിലേക്ക് ഇരുന്നു.
നിങ്ങളോട് രണ്ടിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലായിരുന്നോ ഈ പെണ്ണിനെ പഠിക്കാൻ വിടണ്ട വിടണ്ട എന്ന്? അപ്പ ആരും കേട്ടില്ല, അനുഭവിച്ചോ?
ശരണിന്റെ അമ്മ അങ്ങോട്ടേക്ക് കടന്നു വന്നു.
തീർന്നല്ലോ അവളുടെ പഠിത്തവും സ്വപ്നവും എല്ലാം, ഇന്ന് ഈ രാത്രി കൊണ്ട് തീരും. ഇനി ഇവള് ഈ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങില്ല.
ശരൺ ഗൂഢമന്ദസ്മിതത്തോടെ രാജശേഖരനെയും അവന്റെ അമ്മയെയും മാറി മാറി നോക്കി. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ചിരിയോടെ അവർ രണ്ട് റൂമിന് വെളിയിലേക്ക് പോയി. കഥകകത്തുനിന്ന് കുറ്റിയിട്ട ശേഷം ശരൺ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി ഊരിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു.
എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നതാണെന്നറിയോ നിന്നെ? ആ കേളവിത്തളയായിരുന്നു ഇത്രയും നാളെ ശല്യം. ഇനി ആരുമില്ല ആരു നമുക്കിടയില്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം നിന്നെ, പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. സ്വത്തിന് വേണ്ടി മാത്രമല്ല, ഇഷ്ടം കൂടിക്കൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ സ്വന്താക്കാൻ പോകുന്നത്.
അടുത്ത ദിവസം വൈകിട്ട് നിരനിരയായി കുറേ കാറുകൾ അടുപ്പിച്ചു വന്ന് നിൽക്കുന്ന കണ്ട് തുളസിയും സുകുമാറും വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു. ആദ്യത്തെ കാറിൽ നിന്ന് രാജശേഖരൻ ഇറങ്ങിയതും തുളസി സുകുമാറിന്റെ ചെവിയിലായി എന്തോ പറഞ്ഞു. അത് കേട്ട് അയാൾ എല്ലാം ശരിയെന്നുള്ള രീതിയിൽ തലയാട്ടി.
ആഹാ, മന്ത്രി സാറുണ്ടായിരുന്നു ഇവിടെ, അതെന്തായാലും നന്നായി,
രാജശേഖരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പുറകിന് വന്ന കാറുകളിൽ നിന്നും പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ള പലരും ഇറങ്ങി വന്നു.
ആഹാ, എല്ലാവരും ഉണ്ടല്ലോ, എന്താ വിശേഷിച്ച്?
സുകുമാരൻ എല്ലാവരെയും അതിശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു.
എവിടെ അവൻ? തന്റെ പുന്നാര മകൻ ആരോ അവനോട് എന്റെ കൊച്ചിനെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പറ.
രാജശേഖരൻ ദേഷ്യത്തോടെ പറഞ്ഞു.
ഇയാളുടെ കൊച്ചോ? ഏത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സുകുമാർ, നിങ്ങളിങ്ങനെ നല്ലവിള ചമയാതെ ഇയാളുടെ അനന്തരവിള ഇങ്ങോട്ട് വിളിക്ക്, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളിത് വലിയ പ്രശ്നമാക്കും. അറിയാലോ പെണ്ണ് കേസാണ്, ഇയാളുടെ കസേര വരെ പോവും.
അവരുടെ ഒപ്പം വന്ന പ്രമുഖനായ ഒരു നേതാവ് പറഞ്ഞു. മുകളിൽ നിന്ന് നീരവും മീനവും ഗൗരവും താഴേക്ക് വന്നു.
എന്താ വെച്ചാ പ്രശ്നം?
നീരവ് സുകുമാറിന്റെ അടുത്തേക്ക് ചെന്നു.
എനിക്കറിഞ്ഞൂടെ മോനെ, നമ്മൾ ആരോഹിയെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന്.
സുകുമാരൻ ഒരു ചിരിയോടെ പറഞ്ഞു.
കൂടുതൽ നാടകം കളിക്കാതെ അവനെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നോ, എന്റെ പെണ്ണിനെയാ അവൻ തട്ടിക്കൊണ്ടുപോയത്.
രാജശേഖരൻ ഇറങ്ങിയ കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്നും ശരൺ പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു. അവന്റെ നെറ്റിയിലും മുഖത്തും ബാൻഡേജ് ഒട്ടിച്ചിരുന്നു, വലത് കൈ പ്ലാസ്റ്ററും ഇട്ടിരിക്കുന്നു. അവന്റെ കോലം കണ്ടതും ഗൗരവ് ചിരിയടക്കാൻ പ്രയാസപ്പെട്ടു.
എന്നെ ആരും വിളിക്കണ്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്.
അകത്തു നിന്നും മുണ്ട് മടക്കി കുത്തി ഷർട്ടിന്റെ കൈ മുകളിലേക്ക് തിരികെ വെച്ചുകൊണ്ട് ആരവ് വെളിയിലേക്ക് ഇറങ്ങി.
എവിടെയടാ എന്റെ പെണ്ണ്? ഞാനുമായിട്ട് കല്യാണം ഉറപ്പിച്ചവളാ, ഇറക്കി വിടുന്നവള്.
ശരൺ പറഞ്ഞത് കേട്ട് ആരോ ചിരിച്ചു. പടികൾ ഇറങ്ങി മുറ്റത്ത് നിൽക്കുന്ന ശരണിന്റെ അടുത്തേക്ക് എന്ന് അവന്റെ ഷർട്ടിന്റെ കോളർ ശരിക്ക് വെച്ചു കൊടുത്തു.
അപ്പോഴാണ് അവൻ ആ കാറിലിരിക്കുന്ന ദേവിനെ കാണുന്നത്. അവനെ കണ്ടതും ആരവിന്റെ മുഖം ഒന്നുകൂടെ തെളിഞ്ഞു.
മോനെ ശരണേ, നീയുമായി കല്യാണം ഉറപ്പിച്ച പെണ്ണ് ഇന്നെന്റെ ഭാര്യയാണ്.
ആരു പറഞ്ഞത് കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി.
ആരോഹി!
ശരണിന്റെ കവിളിൽ തട്ടി ചിരിച്ചുകൊണ്ട് ആരോ മുകളിലേക്ക് കയറി അവളെ വിളിച്ചു. ആരെയും നോക്കാതെ ആരോഹി നടന്ന് ആരവിന്റെ അടുത്തായി വന്നു നിന്നു. അവൻ അവളെ നോക്കി ചിരിച്ചു, തിരിച്ച് അവളും. ആരോ തന്റെ കൈ അവളുടെ തോളിലേക്കിട്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു.
ഈ പെൺകുട്ടിക്ക് വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഇവിടേക്ക് വന്നത്. മൈ വൈഫ് മിസ്സിസ് ആരോഹി ആരവ്.
ഉച്ചത്തിൽ എല്ലാവരോടും വിളിച്ചു പറയുമ്പോൾ ആരവിന്റെ കണ്ണുകൾ കാറിനുള്ളിലിരിക്കുന്ന ദേവിലായിരുന്നു. ആരോഹിയുടെ സീമന്ത രേഖയിലെ സിന്ദൂരത്തിലേക്കും കഴുത്തിലേക്കും ശരൺ മാറി മാറി നോക്കി. ആരവിന്റെ വീട്ടിലെ വലിയ സ്വീകരണ മുറിയിൽ എല്ലാവരും ഇരിക്കുകയായിരുന്നു. ആരോഹി അവന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞതും വലിയ നേതാക്കളെല്ലാം വന്ന പോലെ തന്നെ പോയി. രാജശേഖരനും ശരണിനും തിരിച്ചു പോവുകയല്ലാതെ വേറെ മാർഗമൊന്നും തന്നെ ഇല്ലായിരുന്നു.
അല്ല, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നലെ വരെ കണ്ടാ കടിച്ചു കയറാൻ നിന്നിരുന്ന അവര് എങ്ങനെ ഭാര്യയും ഭർത്താവുമായി?
ഗൗരവ് തലക്ക് കയ്യും കൊടുത്ത് പ്രാന്ത് പിടിച്ച പോലെ എല്ലാവരെയും നോക്കി.
ദാ, സ്വന്തം വീട്ടിൽ നിൽക്കാതെ കൂട്ടുകാരന്റെ വീട്ടിൽ തെണ്ടാൻ പോയാൽ ഇതൊക്കെ സംഭവിക്കും. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പോവേണ്ട പോവേണ്ടെന്ന്.
നീരവ് ചിരിച്ചുകൊണ്ട് ഗൗരവിനെ നോക്കി.
ഉപദേശിക്കാതെ എന്താ നടന്നെന്ന് പറ ചേട്ടാ.
നീരവ് നടന്ന സംഭവം പറയാൻ തുടങ്ങി. ആരോഹിയോട് സംസാരിച്ച ശേഷം മീനു വെളിയിൽ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരവിന്റെ അരികിലേക്ക് പോയി.
എന്താ എടുത്തി?
മീനുവിനെ കണ്ടതും ആരോ ഫോൺ കട്ട് ചെയ്തു.
ഡാ, അവള് നമ്മുടെ കൂടെ വരുന്നില്ലാന്ന്. എനിക്കെന്തോ പേടി തോന്നുന്നു. ആരോ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ. ഈ ഒരു രാത്രി അവൾ ഒറ്റയ്ക്കുന്ന ചിലപ്പോ.
മീനു വാക്കുകൾ പൂർത്തിയാക്കാതെ നിർത്തി.
എടുത്തി പേടിക്കണ്ട, അവൾക്കൊന്നും വരില്ല. എന്തായാലും ഇന്നത്തെ രാത്രി അവൾ ഇവിടെ നിൽക്കട്ടെ.
ആരോ അവൾ ഇന്നിവിടെ നിന്ന പ്രശ്നമാണ്. ആ ശരൺ അത്രയ്ക്കും ദുഷ്ടനാണ്. ചിറ്റിയുടെയും മുത്തശ്ശിയുടെയും ഒരേ ദിവസമുള്ള മരണത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്.
എടുത്തി ടെൻഷൻ ആവേണ്ട, ഞാനുണ്ട് ഇവിടെ.
ആരവിന്റെ ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു മീനുവിന്റെ മനസ്സിലെ തീക്കനലിന് ശമനം വരാൻ. നീരവിനൊപ്പം ബാക്കിയുള്ളവരെല്ലാം പോയി. ആരവ് അവിടെ തന്നെ നിന്നു. സന്ധ്യയായപ്പോൾ തന്നെ ശരൺ കാറിൽ കയറി പോകുന്നത് അവൻ കണ്ടിരുന്നു. റൂമിൽ ഒറ്റക്ക് ആരോഹി കിടക്കിയായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായ അനാഥത്വം അവളെ ആകുലച്ചിരുന്നു. എങ്കിലും അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി പോലും പൊഴിഞ്ഞില്ല. മരവിച്ച അവസ്ഥയിലായിരുന്നു അവൾ. പെട്ടെന്നാണ് മുകളിൽ ഓടിളക്കി മാറ്റുന്ന ശബ്ദം അവളുടെ കാതുകളിൽ എത്തിയത്. ഞെട്ടലോടെ അവൾ മുകളിലേക്ക് നോക്കി. അവളുടെ ശരീരം തളരുന്നതായി തോന്നി. തൻ്റെയും മന്ദ്യം ഏതാണ്ട് അടുക്കാറായി എന്നവൾ ഊഹിച്ചു. പ്രതികരിക്കാനുള്ള ഊർജം അവളുടെ മനസ്സിനോ ശരീരത്തിനോ ഇല്ലായിരുന്നു. എഴുന്നേൽക്കാൻ പോലും ആവാതെ അവൾ അവിടെ തന്നെ കിടന്നു. ഓടിളക്കി മാറ്റി അവിടെ ആരവിന്റെ മുഖം തെളിഞ്ഞതും ആരോഹിയുടെ ഉള്ളിലൊരു തണുപ്പ് അനുഭവപ്പെട്ടു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി. രണ്ടു മൂന്ന് ഓടുകൾ മാറ്റി അവൻ താഴെ കട്ടിലേക്ക് ചാടി. പോയില്ലേ? വാടിയ ശബ്ദത്തോടെ അവൾ ചോദിച്ചു.
പോകാൻ തോന്നിയില്ല.
കൈകൾ തട്ടിക്കുടഞ്ഞുകൊണ്ട് ആരോ ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ അടുത്തു കിടന്നിരുന്ന കസേരയിലേക്കിരുന്നു. എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും അവന്റെ കണ്ണുകൾ പലതവണ ആരോഹിയെ തേടിപ്പോയി. അവൾ നിറ കണ്ണുകളോടെ അവനെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു.
ആരോഹി, എന്തിനാണ് സങ്കടമില്ലെങ്കിൽ ഉള്ളിൽ മാത്രം ഒതുക്കുന്നത്?
നിനക്കൊന്ന് കരഞ്ഞൂടെ. ഉള്ളിലെ സങ്കടമെല്ലാം കരഞ്ഞേർത്താ പകുതി ആശ്വാസം കിട്ടും. അവൻ പറഞ്ഞത് കേട്ട് ഒന്നും മിണ്ടാതെ അവൾ തിരിഞ്ഞുകിടന്നു. അവളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി അവനും ഒന്നും മിണ്ടാൻ പോയില്ല. കുറച്ചേറെ കഴിഞ്ഞാണ് ശരൺ അവളുടെ മുറിയുടെ വാതിൽ തട്ടുന്നത്. ആരോഹി ഒരു ഞെട്ടലോടെ ആരവിനെ നോക്കി.
പോയി കഥക് തുറക്കുക, ഞാൻ ആ കഥകിൻ്റെ മറവിലായി നിന്നോളാം.
അവൻ എഴുന്നേറ്റ് കഥകിൻ്റെ മറവിലേക്ക് മാറി. ശരണിൻ്റെ വാക്കുകളെല്ലാം കേട്ട് ദേഷ്യമടക്കാനായി ആരോ പ്രയാസപ്പെട്ടു.
നോ ആരോ, ഇവിടെ ശക്തിയല്ല ബുദ്ധിയാണ് നീ പ്രയോഗിക്കേണ്ടത്.
സ്വയം ആശ്വസിച്ചുകൊണ്ട് അവൻ തക്ക സമയത്തിനായി കാത്തിരുന്നു. ശേഖരനും ഭാര്യയും വെളിയിലേക്ക് ഇറങ്ങി കഥകടിച്ചതിന് ശേഷം ശരൺ ആരോഹിയുടെ നേരെ നടന്നു. ബട്ടൺസ് ഓരോന്നായി ഊരിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നതും ആരോ പുറകിൽ കൂടി ചെന്ന് ആരോഹിയുടെ ഷാൾ കൊണ്ട് അവന്റെ കഴുത്തിൽ അമർത്തി. ഒരു നിമിഷം അവൻ ശ്വാസം കിട്ടാതെ വെപ്രാളപ്പെടാൻ തുടങ്ങി. കാൽമുട്ടുമടക്കി അവന്റെ നാഭിക്ക് തൊഴിച്ചതും ശരൺ താഴേക്കിരുന്നു. പിന്നീട് ആരോ ആ ഷാൾ എടുത്ത് അവന്റെ വായിൽ കിട്ടി. ആരവിന്റെ തൊഴി കൊണ്ട് ശരൺ തറയിലേക്ക് തരതട്ടി വീണു. അവന്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് ദേഷ്യം മടങ്ങാതെ വലത് കൈ പിടിച്ചു തിരിച്ചു. ഉറക്കെ കരയാൻ പോലും ആവാതെ ശരൺ വെപ്രാളപ്പെട്ടു. ഇരു കവിളിലും അവന്റെ ദേഷ്യം തീരുന്നവരെ ആരോ മാറി മാറി അടിച്ചു. എന്നിട്ട് തറയിൽ കൂടി വലിച്ചഴച്ച് കട്ടിലിന്റെ കാലിൽ രണ്ട് കൈകളും കെട്ടിയിട്ടു. ഒന്നും വിശ്വസിക്കാനാവാതെ ഒരു പ്രതിമ കണക്കിന് നിൽക്കുകയായിരുന്നു ആരോഹി. തോളിൽ തട്ടി ആരോ ചോദിച്ചതും അവന്റെ നെഞ്ചിലേക്ക് വീണവൾ പൊട്ടിക്കരഞ്ഞു.
ആരുമില്ല ആരോ, എനിക്ക് ആരുമില്ല, ആർക്കും എന്നെ വേണ്ട.
ആർത്തിരമ്പി പെയ്യുന്ന മഴ പോലെ അവളുടെ ഉള്ളിലെ സങ്കടങ്ങൾ അവൻ്റെ നെഞ്ചിൻ്റെ ചൂടിൽ പെയ്തു. പക്ഷേ അവൻ്റെ നെഞ്ചിനെ തന്നെ ചുട്ടുപൊള്ളിക്കുന്ന ചൂടായിരുന്നു അവളുടെ ഓരോ കണ്ണുനീർത്തുള്ളിക്കും ഉണ്ടായിരുന്നത്. ആരോ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തൻ്റെ ബുദ്ധിയുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായി അവൻ്റെ കൈകൾ സഞ്ചരിച്ച് അവളുടെ തലമുടിയെ തലോടി. ഇതെല്ലാം കണ്ട ശരണിൻ്റെ കണ്ണിൽ പക ആളിക്കത്താൻ തുടങ്ങി.
ആരോഹി, ഇനി ഇവിടെ നിൽക്കണ്ട, വാ പോവാം,
അവളെ തന്നെ നെഞ്ചിൽ നിന്നും അകറ്റിക്കൊണ്ടവൻ പറഞ്ഞു. കട്ടിലിൻ്റെ മുകളിലായി റൂമിലുണ്ടായിരുന്ന ടേബിൾ എടുത്തു വെച്ച് ആരോഹിയെ അതിൻ്റെ മുകളിൽ കയറ്റി ഓട് മാറ്റിയെടുത്തുകൂടെ തന്നെ വെളിയിലേക്ക് ഇറങ്ങി. കാറിനകത്ത് കയറിയതും അവൻ നീരവിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വെളുപ്പിനായപ്പോഴാണ് അവർ വീട്ടിലെത്തുന്നത്. കാറിൽ വെച്ച് തന്നെ ആരോഹി ഉറങ്ങിയിരുന്നു. വണ്ടി നിർത്തിയതും ആരോ അവളെ ഉണർത്താതെ തൻ്റെ കൈകളിൽ എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ട് കിടത്തി. വീട്ടിലുള്ള എല്ലാവരും ഇവർക്ക് വേണ്ടി കാത്തിരുന്നതിനാൽ ആരും ഉറങ്ങിയിരുന്നില്ല. റൂമിൽ നിന്നും ഇറങ്ങിയ ആരവിനെ കാത്ത് എല്ലാവരും സ്വീകരണ മുറിയിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു.
ആരോ, ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. ഞാൻ അന്വേഷിച്ചു വെച്ച് നോക്കിയ രാജശേഖരൻ പൊളിറ്റിക്കലി നല്ല സ്ട്രെങ്ത് ഉള്ള ആളാണ്. സോ ഈ പ്രശ്നത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയാൽ അത് നമ്മുടെ അച്ഛൻ്റെ മന്ത്രിപദവി വരെ ബാധിക്കാം. വക്കീൽ കൂടിയായ നീരവ് കാര്യഗൗരവങ്ങൾ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു.
എനിക്കറിയാം ഏട്ടാ, പക്ഷേ ആരോഹി പ്രായപൂർത്തിയ ഒരു പെൺകുട്ടിയല്ലേ, പിന്നെന്താണ് പ്രശ്നം വരുന്നത്?
ആരോ സംശയത്തോടെ അവൻ നോക്കി.
അവിടെയാണ് ആരോ നിനക്ക് തെറ്റുപറ്റിയത്. ഇവിടെ നമ്മുടെ അച്ഛന് വേറെന്തെങ്കിലും ജോലി ആയിരുന്നെങ്കിൽ ഇത് പ്രശ്നമാവില്ലായിരുന്നു. കേസിന് പോയാൽ തന്നെ അവളുടെ അഭിപ്രായത്തിനായിരുന്നു മുൻഗണന. പക്ഷേ ഇവിടെ നമ്മുടെ അച്ഛൻ സംസ്ഥാനത്തിൻ്റെ മന്ത്രിപദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മുടെ എതിർഭാഗത്തുള്ളത് ഓപ്പോസിറ്റ് പാർട്ടിയും. വെളിയിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മീഡിയക്കാർ ഇതൊരു ചാകരയാക്കി മാറ്റും. അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ആരോഹിയും നമ്മുടെ അച്ഛനും ആയിരിക്കും.
വക്കീലിൻ്റെ ബുദ്ധിസാമർത്ഥ്യത്തോടെയും ദീർഘവീക്ഷണത്തോടെയും നീരവ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു.
മോനെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക?
ആധികാരിയ മനസ്സോടെ തുളസി ചോദിച്ചു.
ഇനി ഒരൊറ്റ മാർഗ്ഗേ ഉള്ളൂ. ഞാൻ ഓൾറെഡി അച്ഛനോട് അത് സംസാരിച്ചു. എല്ലാം തയ്യാറെടുപ്പുകളും ചെയ്തു കഴിഞ്ഞു. ഇനി വേണ്ടത് ആരോഹിയുടെയും ഇവൻ്റെയും സമ്മതമാണ്.
നീരവ് പറഞ്ഞൊന്നും മനസ്സിലാവാതെ ആരോ അവനെ നോക്കി.
എന്ത്? നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണം.
അവൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി.
വാട്ട്, ചേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? കല്യാണം കഴിക്കാനോ? അതും ഈ സാഹചര്യത്തിൽ?
ആറുവേ, നീ ബുദ്ധിപരമായിട്ടൊന്ന് ചിന്തിക്കുക.
അതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. ഒരു പോലീസ് കേസെങ്ങാനായാൽ പിന്നെ ആരോഹി സ്വപ്നം കണ്ടതൊന്നും ഒരിക്കലും നടക്കില്ല. ജസ്റ്റ് രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ മാത്രം മതി.
നീരവിൻ്റെ വാക്കുകൾ ആരവിൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. അവൻ സമ്മതം അറിയിച്ചു. രാവിലെ തന്നെ സുകുമാരൻ വീട്ടിൽ വന്നു. ആരോഹിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ചുമതല മീനുവിനായിരുന്നു. എല്ലാവരും ടെൻഷൻ അടിച്ചെങ്കിലും അവളുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. സമ്മതവും പറഞ്ഞില്ല, എതിർപ്പും പ്രകടിപ്പിച്ചില്ല. രാവിലെ രജിസ്ട്രാർ വീട്ടിലെത്തി. ആരവിൻ്റെയും ആരോഹിയുടെയും ഒപ്പുകൾ ശേഖരിക്കാനായി. ടേബിളിൽ നിവർത്തി വച്ചിരിക്കുന്ന വലിയ രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ എന്തുകൊണ്ടോ അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി ആ ബുക്കിൻ്റെ പേജിലേക്ക് വീണു. കണ്ണുനീർ തുടച്ചുകൊണ്ട് പേന ആരവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അവൾ റൂമിലേക്ക് പോയി. വിളയിൽ പോയ ആരോ വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു പൊതിയും ഉണ്ടായിരുന്നു. അവൻ നേരെ തുളസി അമ്മയും വിളിച്ചുകൊണ്ട് ആരോഹിയുടെ മുറിയിലേക്ക് പോയി. കട്ടിലിൽ കിടക്കിയായിരുന്നു ആരോഹി. അവരെ കണ്ടതും അവൾ എഴുന്നേറ്റു.
അമ്മേ, ഇതിലെ താലി അവളുടെ കഴുത്തിലേക്ക് കെട്ടിക്കൊടുക്ക്. ഈ സിന്ദൂരം നെറ്റിച്ചാർത്ത്.
ആരോ പറഞ്ഞു കേട്ട് തുളസി ഞെട്ടിപ്പോയി.
ഡാ, അതൊക്കെ ഇപ്പം എങ്ങനെയാ? രണ്ടാഴ്ച കഴിഞ്ഞ് അമ്പലത്തിൽ വെച്ച് നിങ്ങളുടെ താലികെട്ട് നടത്തിയാ പോരെ.
തുളസി പറഞ്ഞു കേട്ട് ആരോ ദേഷ്യത്തോടെ അവരെ നോക്കി.
ഒരൊറ്റ താലികെട്ടേ ഉള്ളൂ. ഇപ്പം ഇവിടെ വെച്ച് ഒന്നുകിൽ അമ്മ കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അവൾ സ്വയമേ കെട്ടണം. അല്ലാതെ വേറൊരു കെട്ടുംകൂട്ടും പറഞ്ഞുകൊണ്ട് ആരും എൻ്റെ അടുക്കലേക്ക് വരണ്ട.
നീ എന്തൊക്കെയാ ആരോ പറയുന്നത്?
തുളസി സംശയത്തോടെ അവരെ നോക്കി.
അമ്മക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ്, അല്ലെങ്കിൽ വേണ്ട.
താലിയും മാലയും സിന്ദൂരവും ആ ടേബിളിൽ വെച്ചിട്ട് ദേഷ്യത്തോടെ ആരോഹിയും തുളസിയും മാറി മാറി നോക്കിയിട്ട് അവൻ വെളിയിലേക്ക് പോയി.
മോളെ,
നിറകണ്ണുകളോട് നിൽക്കുന്ന ആരോഹിയെ അവർ അലിവോടെ നോക്കി. സാറില്ല അമ്മേ, ഞാനിട്ടോളാം, അമ്മ ചെന്നാട്ടെ. കണ്ണുകൾ തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവർ മനസ്സിലാ മനസ്സോടെ ആ റൂമിൽ നിന്നിറങ്ങി. എല്ലാ സംഭവങ്ങളും കേട്ട് കിളിപോയി നിൽക്കുകയായിരുന്നു ഗൗരവ്.
എൻ്റെ ഈശോയെ, ഇത്രയും ബുദ്ധിയൊക്കെ ഈ കളിമണിയിൽ ഉണ്ടായിരുന്നോ?
നടന്നിയെന്ന് നീരവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ഗൗരവ് ചോദിച്ചു.
തുളസി, ആരവും ആരോഹി എവിടെ?
സുകുമാർ ചോദിച്ചപ്പോഴാണ് എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നത്.
മോള് മുറിയിലാണ്. ആ കൊച്ചാകെ തകർന്നു പോയി.
അവൻ പിന്നെ മുറിയിൽ കയറി ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട്.
എന്തിനാണെന്ന് ആർക്കറിയാം.
അമ്മേ, ഏട്ടന് ദേഷ്യപ്പെടാൻ അങ്ങനെ വലിയ കാര്യമൊന്നും വേണ്ട, എന്തെങ്കിലും ചെറിയ കാര്യം മതിയല്ലോ.
ഗൗരവ് പറഞ്ഞാൽ ശരിയാണെന്നുള്ള രീതിയിൽ എല്ലാവരും ചിരിച്ചു.
ആർക്കു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? ഇനി എന്തിനാണ് എൻ്റെ സ്വപ്നങ്ങൾ? ആർക്കു വേണ്ടിയാണോ നേടണമെന്ന് കരുതിയത്, ആ ആൾ തന്നെ എന്നെ ഉപേക്ഷിച്ചു പോയി. ആരുമില്ലാതെ മറ്റുള്ളവർക്കൊരു ഭാരമായി ഇനിയും എനിക്ക് വയ്യ. അമ്മേ, അച്ഛാ, ഞാനും വരികയാണ്. ഇവിടെ ഒറ്റയ്ക്ക് എനിക്ക് പറ്റില്ല. അനാഥത്വം എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് മുമ്പ് ഞാൻ തന്നെ മരണത്തിന് കീഴടങ്ങുന്നു. ദൈവമേ, ഇവിടെയെങ്കിലും എനിക്ക് വിജയിക്കണം. മനസ്സിൽ കണക്കൂട്ടലുകൾ നടത്തി മേശയുടെ ഡ്രോയർ തുറന്ന് ബ്ലേഡ് എടുത്ത് അവളുടെ കൈത്തണ്ടയിലേക്ക് വെച്ചു. തുടരും സംഘർഷഭരിതമായ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ലെറ്റ്സ് വെയിറ്റ്.